നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി. അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നുമാത്രം, ദൈവവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രവിക്കൂ. ജീവസന്ദേശം.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ദൈവസന്ദേശം. പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
ജീവസന്ദേശം, 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 ജീവസന്ദേശം.
വളരെ ഭയഭക്തിയോടെ ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ ആവോളം ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തി മോക്ഷം പ്രാപിക്കുവാൻ ക്രിസ്തുവിനെ അംഗീകരിക്കണമെന്നുണ്ടോ? ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ മാന്യനായ ഒരു വ്യക്തി എന്നോട് ചോദിച്ച സംശയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ അർത്ഥവത്തായൊരു ചോദ്യം തന്നെയല്ലേ? താങ്കൾക്കും ഇതേ സംശയം ഉണ്ട് എന്നെനിക്കറിയാം. തനിക്കറിയാവുന്നത്രയും നന്നായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരുകയും ചെയ്താൽ അതല്ലേ മനുഷ്യരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്? സ്നേഹം. അത് കൊടുക്കുവാൻ സാധിച്ചാൽ അതിൽ പരമെന്തുണ്ടു? അറിഞ്ഞ ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, എല്ലാ ദൈവങ്ങൾക്കും നേർച്ച കാഴ്ചകൾ കഴിക്കുന്നുണ്ട്. ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതേ സുഹൃത്തെ, താങ്കൾ വളരെ നല്ല ഒരു വ്യക്തി തന്നെയാണ്. താങ്കളുടെ സംശയത്തിന് പരിഹാരമായുള്ള മനോഹരമായൊരു സംഭവം നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കണം. എന്താ? ഇന്നത്തെ പ്രോഗ്രാം ശ്രദ്ധിച്ചതിന് ശേഷം താങ്കളിൽ നിന്നും വ്യക്തിപരമായൊരു കത്ത് ലഭിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമല്ലോ. താങ്കളുടെ കത്തിൽ നിന്നും എനിക്കറിയേണ്ടത് ഇന്നത്തെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് നിത്യമായൊരു പ്രതിഫലമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പ് എന്താണ്? ഇല്ലെങ്കിൽ താങ്കൾ എന്താണ് ഇനിയും ചെയ്യുവാൻ പോകുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9 അധ്യായമാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. തർസോസുകാരനായ ശൗൽ ക്രിസ്തു മാർഗത്തെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുവാൻ ഇറങ്ങിത്തിരിച്ച യൗവനക്കാരൻ ശൗൽ. അവൻ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. സുവിശേഷത്തിൻ്റെ വലിയ സാക്ഷിയായി അവൻ തീർന്നു. ഇത്രയുമാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇനിയും ശതാധിപനായിരുന്ന കൊർന്നോല്യോസിൻ്റെ മാനസാന്തരമാകുന്നു 10 അധ്യായത്തിൽ നിന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത്. ശിമോൻ പത്രോസിൻ്റെ ശുശ്രൂഷയുടെ തുടർച്ച നാം ഇവിടെ കാണുന്നു. നാം 5 അധ്യായത്തിൽ ശിമോൻ പത്രോസിൻ്റെ ശുശ്രൂഷ കണ്ടു. അതിനുശേഷം പല സംഭവങ്ങളെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പത്രോസ് ഈ 10 അധ്യായത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പത്രോസ് രംഗത്ത് നിന്ന് മാറുകയും പൗലോസ് അപ്പോസ്തോലൻ്റെ ശുശ്രൂഷയോടുകൂടെ ചരിത്രം തുടരുകയും ചെയ്യുന്നതായി കാണാവുന്നതാണ്. ജാതികളുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്നത് പൗലോസിനെ ആകുന്നു എങ്കിൽ തന്നെ പത്രോസാണ് ജാതികളുടെ ഇടയിൽ പ്രവർത്തനത്തിനുള്ള വാതിൽ തുറന്നത്. പത്രോസ് അത്രേ കൊർന്നലിയോസിൻ്റെ വീട്ടിൽ കടന്നു എന്ന് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ അവർക്ക് കാണിച്ചു കൊടുത്തത്. 10 നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ നമുക്ക് അതിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ച് ഒരുമിച്ച് പഠിക്കുവാനായി ശ്രദ്ധിക്കാം. 1 വാക്യം: കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. പൗലോസ് കൈസരിയിൽ പോയിരുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:30 ഒരുപക്ഷെ അപ്പോസ്തലന്മാരിൽ മറ്റ് ചിലരും തീരപ്രദേശത്ത് സുവിശേഷം പ്രസംഗിച്ച് കാണും. ഇപ്പോഴത്തെ തെൽ അവീവ് പഴയ യോപ്പ പട്ടണത്തിൻ്റെ ഒരു ഭാഗമാണ്. യോപ്പയിൽ നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ള പട്ടണം കൈസരിയായിരുന്നു. അത് ഒരു റോമൻ നഗരമായിരുന്നു. അവിടെയായിരുന്നു പീലാത്തോസ് പാർത്തിരുന്നത്. ഗവർണറും ദേശത്തെ ഭരണാധിപന്മാരും താമസിച്ചിരുന്നത് കൈസരിയിലാണ്. അവിടെയായിരുന്നു കൊർന്നേലിയോസ് ജോലി ചെയ്തിരുന്നത്. അവനൊരു ശതാധിപനായിരുന്നു, അതായത് റോമൻ സൈന്യത്തിലെ 100 പടയാളികളുടെ കമാൻഡർ ആയിരുന്നു എന്നർത്ഥം. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിനു വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇങ്ങനെ നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ഒരു നല്ല സ്വഭാവഗുണമില്ലേ? അവൻ ഭക്തനായ മനുഷ്യനായിരുന്നു, അതായത് അവൻ്റെ ആരാധന ശരിയായ രീതിയിലുള്ളതായിരുന്നു എന്നർത്ഥം. ദൈവത്തിൽ താൻ പൂർണ്ണമായി ആശ്രയം അർപ്പിക്കേണ്ടതാകുന്നു എന്നവൻ ഗ്രഹിച്ചിരുന്നു. ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ. ഒരു യഹൂദേതരനായ മനുഷ്യന് പോലും ഭക്തിയും തൻ്റെ ദേവന്മാരിൽ ആഴമായ വിശ്വാസവും ഉണ്ടായിരിക്കാവുന്നതാണ് എന്ന കാര്യം ആകുന്നു ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനി എന്ന് പേരെടുത്തവർക്ക് മാത്രമേ കൂടുതൽ ഭക്തിയും വിശ്വാസവും ഉള്ളെന്നാണ്. അത് മണ്ടത്തരം, വെറും മണ്ടത്തരമാണ്. കൊർന്നേലിയോസ് ഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. അവന് യഹൂദമതത്തോട് അല്പം ചായവുമുണ്ടായിരുന്നു. യഹൂദന്മാരുടെ ചുറ്റുപാടിൽ ജീവിക്കുകയും ചില പ്രത്യേക അവസരങ്ങളിൽ പള്ളിയിൽ പോവുകയും അവരുമായി സ്നേഹത്തിൽ കഴിയുകയും ചെയ്തിരുന്ന ആളായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതത്രേ. കൊർന്നേലിയോസ് ദൈവഭയമുള്ളവനായിരുന്നു. അവൻ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തിരുന്നു എന്ന് നാം വായിക്കുന്നു. യഹൂദന്മാർ ധർമ്മം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ദൈവം അക്കാര്യം പഴയ നിയമത്തിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ദശാംശത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് അവർ 10/3 കൊടുത്തിരുന്നു എന്ന് വ്യക്തമാകുന്നു. 10/1 അവർ ഭരണകാര്യങ്ങൾക്ക് വേണ്ടിയും കൊടുത്തിരുന്നു. അതുപോലെ ദൈവാലയത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയും അവർ കൊടുത്തിരുന്നു. മാത്രമല്ല അവരുടെ വിളവിൻ്റെ 10/1 അവർ കൊടുത്തിരുന്നു. അങ്ങനെ യഹൂദന്മാർ ഔദാര്യ മനസ്കരായ ദാനശീലരായിരുന്നു എന്ന് കാണുന്നു. അല്ല എങ്കിൽ അവർക്കൊരു മതഭക്തനായി അവരുടെ മതത്തിൽ കഴിയുവാൻ സാധിക്കുമായിരുന്നില്ല. ഇന്ന് നിലവിലുള്ള പല സഹായ ക്ഷേമനിധികളും സ്ഥാപിച്ചത് യഹൂദന്മാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇസ്രായേൽ രാജ്യത്തിനു വേണ്ടി യഹൂദന്മാരെ പോലെ കൊടുക്കുന്ന വേറെ ജനത്തെ കാണുവാൻ കഴിയുകയില്ല. ഔദാര്യമതികളായ ജനങ്ങൾ. കൊർന്നേലിയോസ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. ഈ ശതാധിപൻ തൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരുന്നു. അവന് കൂടുതൽ വെളിച്ചം ആവശ്യമായിരുന്നു. അവന് പ്രാർത്ഥനയെക്കുറിച്ച് അധികമൊന്നും അറിഞ്ഞുകൂടായിരുന്നെങ്കിലും അവൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവനൊരു തികഞ്ഞ ദൈവഭക്തനും തൻ്റെ കുടുംബത്തോടുകൂടെ ദൈവത്തെ സേവിക്കുന്നവനും ദൈവഭയമുള്ളവനും ധർമ്മം കൊടുക്കുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. 3 വാക്യം നോക്കിക്കാട്ടെ. അവൻ പകൽ ഏകദേശം 9 നേരത്തൊരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. ഈ ശതാധിപൻ റോമൻ സൈന്യത്തിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും നല്ല സ്വാധീനമുള്ളവനുമായിരുന്നു. അതുപോലെ അവൻ്റെ സമൂഹത്തിലും അവന് വളരെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നതത്രേ. സമൂഹം അവനെ ആദരിച്ചിരുന്നു. പുറമെയുള്ള കാഴ്ചപ്പാടിൽ അവൻ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവനൊരു വിശ്വാസിയല്ലായിരുന്നു, ക്രിസ്തു വിശ്വാസിയല്ലായിരുന്നു. അവൻ സുവിശേഷം കേട്ടിരുന്നു പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുമില്ലേ? തനിക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് ജീവിച്ച ഒരു നല്ല വ്യക്തിയുടെ ഉദാഹരണം കൊർന്നേലിയോസിൽ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1:9 വാക്യത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ശതാധിപൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയോ അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയോ ചെയ്തിരുന്നില്ല. സുവിശേഷത്തിൻ്റെ സത്യം അവൻ ഗ്രഹിച്ചിരുന്നില്ല, കേട്ടിരുന്നുമില്ല. എന്നാൽ അവൻ തനിക്ക് ലഭിച്ചിരുന്ന വെളിച്ചത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. റോമലേഖനം 1:19-20 വാക്യങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തിനനുസരിച്ച് ജീവിക്കാത്തവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എപ്രകാരമാണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ, എന്നാൽ ഒരിക്കലും അതിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത നല്ലവരായ ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം പലപ്പോഴും നാം കേൾക്കാറുണ്ടല്ലോ. വളരെ ന്യായമായ ഒരു ചോദ്യം. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവം പ്രകാശം നൽകും എന്നതാണ് അതിൻ്റെ ഉത്തരം. സുവിശേഷം കേൾക്കുവാനുള്ള അവസരം ദൈവം അവർക്ക് നൽകും. ദൈവം എപ്രകാരമാണ് കൊർന്നലിയോസിന് സുവിശേഷം കൊടുക്കുവാൻ പോകുന്നത്? അതിജീവിക്കുവാൻ കഴിയാത്ത പ്രതിബന്ധങ്ങളാണ് ഉള്ളത് എന്ന് തോന്നും. ഈ അവസരത്തിലും സഭയുടെ ആദ്യത്തെ 8 വർഷങ്ങളിലും സഭ യഹൂദന്മാരെ കൊണ്ടുള്ളതായിരുന്നു. ഈ യഹൂദ ക്രിസ്ത്യാനികൾ അപ്പോഴും ദൈവാലയത്തിൽ പോകുകയും യഹൂദന്മാരുടെ മിക്കവാറും ആചാരങ്ങൾ പിൻപറ്റുകയും ചെയ്തിരുന്നു. അവർ ക്രിസ്തുവിനെയാണ് ആശ്രയിച്ചിരുന്നത്. അതിനാൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. അനന്തരം സുവിശേഷം ശമരിയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. യെരുശലേമിലെ യഹൂദന്മാർ അത്ഭുതപ്പെട്ടെങ്കിലും അതിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനിയും സുവിശേഷത്തിൻ്റെ വാതിൽ ദൈവം ജാതികൾക്കും തുറന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്? പൗലോസ് ജാതികളുടെ ശ്രേഷ്ഠ അപ്പോസ്തലനായി തീരേണ്ടവനാണ്. എന്നാൽ ദൈവം അവനെ അറേബ്യയുടെ മരുഭൂമിയിൽ കൊണ്ടുപോയി അവിടെ പരിശീലനം കൊടുക്കുകയാണ് ചെയ്തത്. ശിമോൻ പത്രോസാണ് ജാതികളുടെ ഇടയിൽ സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കേണ്ടത്. ദൈവം അതിനായി പത്രോസിനെ ഉപയോഗിച്ചു. സുവിശേഷം ജാതികൾക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഓരോ ചലനവും പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യഥാർത്ഥമായി ഏതൊരു ക്രിസ്തീയ വേലയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും സാധ്യമാവുകയില്ല. പരിശുദ്ധാത്മാവ് ജാതിയിൽ, അതായത് യഹൂദേതരൻ്റെയും യഹൂദൻ്റെയും ഹൃദയത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. ജാതീയ ലോകത്തിലേക്ക് സുവിശേഷം കടന്നു വരുന്ന കാര്യത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായ നടത്തിപ്പ് നൽകി. 4 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ദൂതൻ ദർശനത്തിൽ കൊർന്നലിയോസിന് പ്രത്യക്ഷനായി. അവൻ സ്വപ്നം കാണുകയല്ല, പിന്നെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ലഭിച്ച ദർശനമായിരുന്നു അത്. സാധാരണ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആളുകൾ ഉറങ്ങുന്നത് കൊണ്ട് സ്വപ്നം കണ്ടു എന്നാണ് പറയാറുള്ളതല്ലേ. എന്നാൽ ഇവിടെ അങ്ങനല്ല, അവൻ ഉറങ്ങുകയല്ല, സുബോധമായിട്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാവുന്ന വിധത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു. ദൈവമുൻപാകെ കണക്കിടുന്ന കാര്യങ്ങളുണ്ടെന്ന കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. അവ രക്ഷയ്ക്ക് നിദാനമായ എന്തെങ്കിലും കാര്യങ്ങളല്ലായിരിക്കാം, എന്നാലും ദൈവം അവ ശ്രദ്ധിച്ചിരിക്കും, കണക്കിടും. കൊർന്നലിയോസിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവം മുൻപാകെ സ്മാരകമായി എത്തുകയും ദൈവം അവന് സുവിശേഷം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. കൊർന്നലിയോസിനെ പോലെ ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഒരു വ്യക്തി എവിടെയായിരുന്നാലും അവൻ ദൈവകൃപയുടെ സുവിശേഷം കേൾക്കുവാനിടയാകും. ഈ യാഥാർത്ഥ്യം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയട്ടെ. കൊർന്നലിയോസിനെ പോലെ ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഒരു വ്യക്തി, അവൻ ഏത് മതത്തിലായിരുന്നാലും ഏത് സമൂഹത്തിലായിരുന്നാലും ഏത് കാട്ടിലായിരുന്നാലും അവൻ എവിടെയായിരുന്നാലും അവൻ ദൈവകൃപയുടെ സുവിശേഷം കേൾക്കുവാനിടയാകും. അവനത് ലഭിച്ചു എന്ന കാര്യം ദൈവം നോക്കിക്കൊള്ളും. നമ്മളതേക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്താൽ മതി. പോയി പറയാൻ പറഞ്ഞാൽ നാം പോയി പറയണം. പക്ഷേ അതിന് മുൻഗണന അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്നത് ദൈവം തന്നെയാണ്. 5-6 വാക്യങ്ങളിൽ, ഇപ്പോൾ യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. പത്രോസിനെ എവിടെ കണ്ടുമുട്ടുവാൻ കഴിയുമെന്ന കാര്യവും ദൂതൻ അവന് പറഞ്ഞു കൊടുക്കുന്നു. അവന് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തുകലിൻ്റെ ദുർഗന്ധം അവനെ അവിടേക്ക് തന്നെ നയിക്കുമായിരുന്നു. 7-8 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു. തോൽക്കൊല്ലനായ ശിമോന്റെ വീട് കണ്ടുപിടിക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. അവർ ചെന്നെത്തുമ്പോഴേക്കും ദൈവം ശിമോൻ പത്രോസിനെ ഒരുക്കേണ്ടതുണ്ട്. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. ദൈവം ശിമോൻ പത്രോസിനെ തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമായിരുന്നു. പൗലോസിനുണ്ടായിരുന്നതുപോലെയുള്ള വിശാല മനസ്സ് ശിമോൻ പത്രോസിനില്ലായിരുന്നു. പൗലോസിനുണ്ടായിരുന്നതുപോലെയുള്ള പശ്ചാത്തലമോ പരിശീലനമോ അവനില്ലായിരുന്നെങ്കിലും വ്യത്യസ്തമായ നിലയിൽ അവനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഉപയോഗപ്രദമായി തീരണമെങ്കിൽ എല്ലാവരെയും ഒരേ മൂശയിൽ ഒരുപോലെ വാർത്തെടുക്കണമെന്ന ചിന്താഗതി തെറ്റാണ്. ദൈവം ദൈവത്തിൻ്റെതായ വിധത്തിൽ ഓരോരുത്തരെ പരിശീലിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു. എന്ന് കണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി പരിശീലിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. പത്ത് മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. എല്ലാവിധ നാൽക്കാലിയും ഇഴജാതിയും പറവയും അതിലുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 13-14 വാക്യങ്ങൾ, പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും തിന്നിട്ടില്ലല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പത്രോസ് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം അവൻ കേട്ടു. അവൻ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നത് അനുസരിക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല. വിചിത്രമാണല്ലേ, കൃപയുടെ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ നാം ഇവിടെ കാണുന്നു. മാംസം തിന്നുകയോ തിന്നാതിരിക്കുകയോ ചെയ്യുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അന്ന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ പത്രോസ് അപ്പോഴും മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥിതി അനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ആചാരപരമായി അശുദ്ധമായ യാതൊന്നും അവൻ കഴിച്ചിരുന്നില്ല. അക്കാര്യത്തിൽ അവൻ പരമാർത്ഥതയുള്ളവനും വിശ്വസ്തനുമായിരുന്നു. കൃപായുഗത്തിൽ അവന് മാംസം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യാമായിരുന്നു. അവനിപ്പോൾ മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥിതിയും കീഴിലല്ല എന്നും അവൻ എന്തും കഴിക്കുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യത്തിലാകുന്നു എന്നും കർത്താവ് അവനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും സാധനം ഭക്ഷിക്കുന്നത് കൊണ്ട് ഒരുവന്റെ കർത്താവുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുകയില്ല. അവൻ്റെ വയറിനെന്തെങ്കിലും കുഴപ്പമുണ്ടാകാതിരിക്കുവാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് തടസ്സമാകില്ല എന്ന് ചുരുക്കം. 15 വാക്യത്തിൽ നാം വായിക്കുന്നു, ആ ശബ്ദം 2 പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധമെന്ന് പറയരുത്, നിനക്ക് എന്തും തിന്നാം. എന്തെന്നാൽ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 16 വാക്യത്തിൽ ഇങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. പത്രോസ് ഒന്നും മനസ്സിലാകാത്തവനായി അത്ഭുത സ്തബ്ധനായി അങ്ങനെ ഇരിക്കുകയാണ്. അവനൊന്നും മനസ്സിലാകുന്നില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ മനസ്സിലാകാനാണല്ലേ 17-22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നേലിയോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. അതിനവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നേലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കൈസരിയിലേക്ക് പോകേണ്ടതായി വന്നു. കൊർന്നേലിയോസ് അയച്ച സംഘത്തിൽപ്പെട്ടവർ ഒരു ചെറു വിവരണം അവന് നൽകി. അനന്തരം തങ്ങളോടുകൂടെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ അവർ പത്രോസിനെ ക്ഷണിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ശ്രദ്ധിക്കണേ. പലപ്പോഴും ദൈവത്തിൻ്റെ വഴികളെ നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് നാം ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായും വിധേയപ്പെടുത്താത്തതും. പത്രോസ് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. യുക്തിപരമായി ചിന്തിച്ചാൽ അതനുസരിക്കുവാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ തിരിഞ്ഞു നോക്കി അന്നനുസരിച്ചതിന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് പത്രോസിന് മാത്രമല്ല, ലക്ഷോപിലക്ഷം ദൈവമക്കൾക്ക് സാധിക്കും. നമ്മുടെ ഇന്നത്തെ അനുസരണം നിത്യത വരെ ഫലം ഉളവാക്കുന്നതാകുന്നു എന്ന് മറക്കരുത്. എല്ലാം മനസ്സിലായിട്ടേ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിൻ്റെ നടത്തിപ്പിന് പൂർണ്ണമായും വിധേയപ്പെടും സുഹൃത്തെ. അനുഗ്രഹം താങ്കൾക്കും ആയിരങ്ങൾക്കും വളരെ വളരെ നാളുകൾ ലഭിക്കും എന്ന കാര്യം തീർച്ചയാണ്. 23 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഞാൻ 25 വരെ വായിക്കുവാൻ പോവുകയാണ്. അവൻ അവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിറ്റേന്നാൾ കൈസരിയിലെത്തി. അവിടെ കൊർന്നേലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എതിരേറ്റു അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തൻ്റെ ഭവനത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും കൊർന്നേലിയോസിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രത്യേക അവസരത്തിൽ അവൻ അവരെയെല്ലാം കൂട്ടി വരുത്തി. അപ്പോഴും കൊർന്നേലിയോസ് ജാതീയ മനുഷ്യനായിരുന്നു, യഹൂദേതരനായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. ശിമോൻ പത്രോസിനെ വിളിച്ചു വരുത്തുവാൻ ദൂതൻ മുഖാന്തരം അറിവ് കിട്ടിയപ്പോൾ അവൻ നിശ്ചയമായും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കും എന്ന് കൊർന്നേലിയോസ് ചിന്തിച്ചു. അങ്ങനെ അവൻ പത്രോസിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ശിമോൻ പത്രോസിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കേണ്ട അത്രേ, അവൻ അതിന് അനുവദിച്ചില്ല. താനും ഒരു സാധാരണക്കാരനായ മനുഷ്യനാണെന്ന് പത്രോസ് അവനോട് പറയുന്നു. എത്ര നല്ല മാതൃകയില്ലേ. 26-ാം വാക്യം, പത്രോസോ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞു. അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസ് കുനിഞ്ഞ് കൊർന്നേലിയോസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഞാനും ഒരു മനുഷ്യനത്രയെന്ന് പറഞ്ഞു. എത്ര നല്ല വിധത്തിലാണ് ഇവിടെ പത്രോസ് വർത്തിച്ചതെന്ന് കാണുക. തനിക്ക് ഒരു മഹത്വവും മാനവും വേണ്ട എന്ന വിധത്തിൽ പത്രോസ് പ്രതികരിക്കുന്നത് എത്ര മാതൃകാപരമാണല്ലേ. ഇന്ന് അനേകരും ചെയ്യാത്തതായ കാര്യം. 27-ും 28-ും വാക്യങ്ങളിൽ അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട അവനോട് അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയോ മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പത്രോസ് വീട്ടിലേക്ക് കയറി. അതൊരു വലിയ കാൽവയ്പായിരുന്നു. പത്രോസ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും യഹൂദേതരനായ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ കയറുന്നത്. അവിടേക്ക് പോകുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് ഇപ്പോഴും പത്രോസ് സംശയിച്ചു കൊണ്ടാണിരുന്നത്. ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് പത്രോസ് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ. കേൾവിക്കാർക്ക് ഇടർച്ച ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു മുഖവരിയായിരുന്നു അത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പത്രോസ് വാസ്തവത്തിൽ പറഞ്ഞത്, ഞാനിവിടെ വരുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു യഹൂദേതരൻ്റെ വീട്ടിൽ ഞാൻ ഇതിനു മുൻപ് പോയിട്ടില്ല, അശുദ്ധമായ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ തുടർന്ന് ഇപ്രകാരം പറയുന്നു, ഇതേ വരെയും ഞാൻ അശുദ്ധമായ ഭവനത്തിൽ പോയിട്ടില്ലെങ്കിലും യാതൊരു വ്യക്തിയെയും ഒരു മനുഷ്യനെയും അശുദ്ധനെന്ന് വിളിക്കരുത് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. എത്ര വലിയൊരു വെളിപ്പാടല്ലേ. നാം എല്ലാവരും പാപികളും എല്ലാവരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടവരും രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളവരുമാണ്. 29-ാം വാക്യത്തിൽ നാം കാണുന്നു, അതുകൊണ്ടാകുന്നു നിങ്ങൾ അയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണിത്. പത്രോസ് ഇപ്രകാരം ചോദിക്കുവാൻ കാരണമെന്താണ്? ഉടൻ തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് സംസാരിക്കുവാൻ തുടങ്ങരുതായിരുന്നുവോ? അങ്ങനെ തുടങ്ങാഞ്ഞത് എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവാണ് ഇവിടെ സകലവും നിയന്ത്രിക്കുന്നതെന്ന് കാര്യം ഓർക്കുക. ധൃതിയായി എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പത്രോസിനെ വിലക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു പാഠമായിരിക്കേണ്ടത് അത്രേ. ചില അവസരങ്ങളിൽ നമ്മുടെ സാക്ഷ്യം കേൾവിക്കാർക്ക് അരോചകമുണ്ടാക്കുന്ന വിധത്തിലുള്ളതാണല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി നാം ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അവനോടുള്ള സുവിശേഷ വേല ആരംഭിക്കേണ്ടത്. ദൈവം തക്ക സമയത്ത് നമ്മെ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടേതായ കഴിവിലോ ശക്തിയിലോ ആശ്രയിച്ചുകൊണ്ട് ജഡത്തിൻ്റെ ശക്തിയിൽ യാതൊരു വ്യക്തിയോടും സുവിശേഷം അറിയിക്കുവാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും, ലജ്ജിക്കേണ്ടി വരും. ദൈവം നിങ്ങളെ നടത്തുവാൻ അനുവദിക്കുക. ദൈവത്തിൻ്റെ നടത്തിപ്പിനനുസരിച്ചാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഉറപ്പാക്കേണ്ടത് അത്രേ. ശിമോൻ പത്രോസ് കയറി ചെന്ന ഉടൻ തൻ്റെ പ്രസംഗം ആരംഭിക്കുകയല്ല ചെയ്തത്, എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അവൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത് അവൻ ചോദിക്കുകയാണ്. 33 ഞാൻ വായിക്കട്ടെ. 30-33. അതിന് കൊർന്നേലിയോസ്, നാലാകുന്ന നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9 നേരത്ത് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ മുമ്പിൽ നിന്നു. കൊർന്നേലിയോസ്, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസിനെ ആളയച്ച് വരുത്തുക എന്ന് ദൈവം എന്നോട് പറഞ്ഞതിൽ കൂടുതലായി വാസ്തവത്തിൽ എനിക്കൊന്നും അറിയില്ല പത്രോസേ. എന്നോട് പറയുവാനായി നിന്റെ വക്കൽ ദൂതുണ്ടായിരിക്കും എന്ന് കൊർന്നേലിയോസ് അവനോട് പറയുന്നു. അതിമനോഹരമായൊരു സംഭവമല്ലേ. ഇതിൻ്റെ ഓരോ പടിയും വളരെയേറെ ചിന്തിപ്പിക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളെയും കാണുന്നു, അതിന് പ്രതിഫലം നൽകുന്നവനാണ്. ഒരുപക്ഷെ നാം അറിയാതെ ചെയ്യുന്നവയായിരിക്കും, ആരും കണ്ടില്ലായിരിക്കാം, എന്നാൽ ദൈവം അത് കാണുന്നു എന്നോർക്കണം. കൊർന്നലിയോസിൻ്റെ ഭവനത്തിലെ പത്രോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് കൂടുതലായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ഇതുവരെ നാം ചിന്തിച്ചതായ ഈ ഭാഗം കൂടുതലൊന്ന് വായിക്കൂ. വളരെയേറെ താങ്കളെ ഉത്തേജിപ്പിക്കുന്നതായ ഒരു സംഭവം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ഈ വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റാരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന വിധത്തിൽ ഞങ്ങൾ ചിന്തിച്ച് നിരാശപ്പെട്ടിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് കൊർന്നലിയോസിൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചതിനായി സ്തോത്രം. തുടർന്ന് നിന്നിൽ കൂടുതൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
നെഞ്ചനിൽ നിന്നകറ്റി പുതു നെഞ്ചടിയാനരുളേണമേ വേഗമേ ദൈവശുദ്ധാത്മാ. വഞ്ചക നെഞ്ചനിൽ നിന്നകറ്റി പുതു നെഞ്ചടിയാനരുളേണമേ വേഗം ദൈവശുദ്ധാത്മാ. വഞ്ചക പേകുടി കൊണ്ടു ദിനം പ്രതി വഞ്ചക പേകുടി കൊണ്ടു ദിനം പ്രതി പഞ്ചമ പാതക ചിന്തയുണ്ടാക്കുന്ന വഞ്ചക നെഞ്ചനിൽ നിന്നകറ്റി പുതു നെഞ്ചടിയാനരുളേണമേ വേഗമേ ദൈവശുദ്ധാത്മാ. കാമം കോപം പകടംബം ചതിവെന്നിൽ താമസിക്കാതെ അകറ്റുക വല്ലഭ. വഞ്ചക നെഞ്ചനിൽ നിന്നകറ്റി പുതു നെഞ്ചടിയാനരുളേണമേ വേഗം ദൈവശുദ്ധാത്മാ.
ഇതുവരെയും ശ്രവിച്ചുകൊണ്ടിരുന്നത് വിശ്വവാണിയുടെ ജീവസന്ദേശം ബൈബിൾ പഠനമാണ്.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നറിയുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എഴുതുമല്ലോ. നിങ്ങളുടെ സംശയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക.
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവസന്ദേശം.